മത്തായി അദ്ധ്യായം 11. യേശു തന്റെ 12 ശിഷ്യന്മാർക്കും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അനന്തരം അവൻ ഗലീലയിലെ നഗരങ്ങളിൽ ഉപദേശിക്കാനും പ്രസംഗിക്കാനുമായി പോയി. സ്നാപക യോഹന്നാൻ കാരാഗ്രഹത്തിലായിരുന്നു. ക്രിസ്തുവിന്റെ പ്രവൃത്തികളെപ്പറ്റി യോഹന്നാൻ കേട്ടിരുന്നു. അതിനാൽ അയാൾ തന്റെ ചില ശിഷ്യന്മാരെ ക്രിസ്തുവിനടുത്തേക്ക് അയച്ചു. യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു,
വരുമെന്ന് യോഹന്നാൻ പറഞ്ഞവൻ തന്നെയാണോ നീ? അതോ ഞങ്ങൾ വേറൊരാളെ നോക്കണമോ?
യേശു മറുപടി പറഞ്ഞു,
യോഹന്നാന്റെ അടുത്ത് മടങ്ങിച്ചെന്ന് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ പറയുക. അന്ധർക്ക് കാഴ്ച ലഭിച്ചു, തളർവാദം പിടിപെട്ടവർ നടക്കാറായി, കുഷ്ഠരോഗികൾ സുഖം പ്രാപിക്കുന്നു, ബധിരർക്ക് കേൾക്കാറായി, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, സുവിശേഷം പാവപ്പെട്ടവർക്കിടയിൽ പ്രസംഗിക്കപ്പെടുന്നു, എന്നെ സ്വീകരിക്കുന്നതിൽ തടസ്സമില്ലാത്തവൻ അനുഗ്രഹീതൻ.
യോഹന്നാന്റെ ശിഷ്യന്മാർ പോകവേ യേശു മറ്റാളുകളോട് യോഹന്നാനെപ്പറ്റി പറയാൻ തുടങ്ങി. യേശു പറഞ്ഞു,
മരുഭൂമിയിലേക്ക് നിങ്ങൾ എന്ത് കാണാനാണ് പോയത്? ഞാങ്ങണ കാറ്റിൽ ഉലയുന്നത് കാണാനോ? അല്ല, യഥാർത്ഥത്തിൽ നിങ്ങൾ എന്ത് കാണാനാണ് പോയത്? നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരാളെയോ? അല്ല, നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞവർ രാജകൊട്ടാരങ്ങളിലാണ് താമസം. പിന്നെ എന്ത് കാണാനാണ് നിങ്ങൾ പോയത്? ഒരു പ്രവാചകനെ?
അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, യോഹന്നാൻ ഒരു പ്രവാചകനിലും ഉപരിയായിരുന്നു. തിരുവെഴുത്തിൽ യോഹന്നാനെപ്പറ്റി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇതാ ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും, അവൻ നിനക്ക് മാർഗമൊരുക്കും. ഞാൻ നിങ്ങളോട് സത്യമായി പറയാം, സ്നാപക യോഹന്നാൻ എക്കാലവും ജീവിച്ചിരുന്നവരെക്കാൾ ശ്രേഷ്ഠനാണ്. എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും യോഹന്നാനേക്കാൾ ശ്രേഷ്ഠനാണ്. യോഹന്നാന്റെ കാലം മുതൽ ഇന്നു വരെ സ്വർഗരാജ്യം അതിശക്തമായി മുന്നോട്ട് പോകുകയായിരുന്നു. അതിലേക്ക് പ്രവേശിക്കാൻ ആളുകൾ തള്ളിക്കയറി. യോഹന്നാന്റെ വരവുവരെ എല്ലാ പ്രവാചകരും മോശയുടെ ന്യായപ്രമാണവും ദൈവരാജ്യത്തെപ്പറ്റിയും പ്രവചിച്ചു. അവർ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ പ്രവചിച്ചു. ന്യായപ്രമാണവും പ്രവാചകരും പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ യോഹന്നാൻ ഏലിയാവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഏലിയാവ് വരാനിരിക്കുന്നുവെന്ന് അവർ പ്രവചിച്ചിട്ടുണ്ട്. കാതുള്ളവർ കേൾക്കട്ടെ. ഇന്നത്തെ തലമുറക്കാരെ ഞാൻ എന്തിനോട് ഉപമിക്കണം? അവരെന്തിനെ പോലെയാണ്? ഇന്നത്തെ ആൾക്കാർ ചന്ത കുട്ടികളെപ്പോലെയാണ്. ഒരു സംഘം കുട്ടികൾ മറ്റേ സംഘക്കാരെ വിളിക്കുന്നു, ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, പക്ഷേ നിങ്ങൾ നൃത്തം വച്ചില്ല. ഞങ്ങൾ ദുഃഖഗാനം പാടി, പക്ഷേ നിങ്ങൾക്ക് ദുഃഖമുണ്ടായില്ല. ആളുകൾ അതുപോലെയാണെന്ന് ഞാൻ എന്തിനു പറയുന്നു? എന്തെന്നാൽ യോഹന്നാൻ വന്നു, അവൻ മറ്റുള്ളവരെ പോലെ തിന്നില്ല, വീഞ്ഞു കുടിച്ചുമില്ല. അവർ പറഞ്ഞു, അവനെ ഭൂതം ബാധിച്ചിട്ടുണ്ട്. മനുഷ്യപുത്രൻ വന്നത് മറ്റുള്ളവരെ പോലെ തിന്നും വീഞ്ഞു കുടിച്ചും കൊണ്ടാണ്. അപ്പോൾ ആളുകൾ പറയുന്നു, അവനെ നോക്കൂ, അവൻ വളരെ തിന്നുന്നു, ധാരാളം കുടിക്കുന്നു, ചുങ്കക്കാരുടെയും മറ്റു പാപികളുടെയും സ്നേഹിതൻ. പക്ഷേ ജ്ഞാനം സാധൂകരിക്കപ്പെടുന്നത് അതിന്റെ പ്രവൃത്തികൾ കൊണ്ടാണ്.
പിന്നീട് യേശു തന്റെ മിക്ക വീര്യപ്രവൃത്തികളും നടത്തിയ നഗരങ്ങളെ വിമർശിച്ചു. കാരണം ആ നഗരങ്ങളിലെ നിവാസികൾ മാനസാന്തരപ്പെടുകയോ പാപം ചെയ്യുന്നത് നിർത്തുകയോ ചെയ്തില്ല. യേശു പറഞ്ഞു,
കോരസീനെ നിങ്ങൾക്ക് കഷ്ടം, ബേത്സയിദയെ നിങ്ങൾക്ക് കഷ്ടം, ഞാൻ നിങ്ങളിൽ അധികം വീര്യപ്രവൃത്തികളും ചെയ്തു. ഇതേ വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും പ്രവർത്തിച്ചിരുന്നെങ്കിൽ അന്നാട്ടുകാർ പണ്ടേ തന്നെ മാനസാന്തരപ്പെടുമായിരുന്നു. അവർ രട്ട് ധരിക്കുകയും ചാരം ദേഹത്ത് പൂശുകയും ചെയ്ത് തങ്ങളുടെ പാപങ്ങളിൽ പശ്ചാത്തപിച്ചേനെ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അന്ത്യവിധി ദിവസം നിങ്ങളുടെ സ്ഥിതി സോരിനേക്കാളും സീദോനേക്കാളും അസഹ്യമായിരിക്കും. കഫർനഹൂമേ, നിങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമോ? ഇല്ല, നിങ്ങൾ മരണക്കുഴിയിലേക്ക് എറിയപ്പെടും. ഞാൻ നിന്നിൽ പല വീര്യപ്രവൃത്തികളും പ്രവർത്തിച്ചു. അതേ വീര്യപ്രവൃത്തികൾ ഞാൻ സോദോമിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അന്നാട്ടുകാർ പാപം ചെയ്യുന്നത് അവസാനിപ്പിക്കുകയും ആ നഗരം ഇന്നും നിലനിൽക്കുകയും ചെയ്തേനെ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ന്യായവിധി ദിവസം നിങ്ങളുടെ സ്ഥിതി സോദോമിനേക്കാൾ കഷ്ടമായിരിക്കും.
അപ്പോൾ യേശു പറഞ്ഞു,
സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ എന്റെ പിതാവേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. വിവേകശാലികളിൽ നിന്നും വിജ്ഞാനികളിൽ നിന്നും ഇതെല്ലാം മറച്ചു പിടിച്ചതിന് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എന്നാൽ ഈ കൊച്ചുകുട്ടികളെ പോലെയുള്ളവർക്ക് നീ ഇത് കാട്ടിക്കൊടുത്തു. അതേ പിതാവേ, നിന്റെ ഇച്ഛ പോലെ കാര്യം നടത്തി. എനിക്ക് എല്ലാം എന്റെ പിതാവ് തന്നു. പുത്രനെ പിതാവിന് മാത്രമേ അറിയൂ, മറ്റാർക്കും അറിയയില്ല. പിതാവിനെ പുത്രന് മാത്രമേ അറിയൂ, മറ്റാർക്കും അറിയയില്ല. പുത്രൻ പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് വെളിപ്പെടുത്തുന്നതിനു വേണ്ടി തെരഞ്ഞെടുത്തവർക്ക് മാത്രം പിതാവിനെ അറിയാനാകും. ക്ഷീണിതരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുത്ത് വരിക, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരാം. എന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുക. ഞാൻ സൗമ്യനും വിനീത ഹൃദയനുമാണ്. നിങ്ങളുടെ ആത്മാവിന് നിങ്ങൾ ശാന്തി കണ്ടെത്തും. ഞാൻ നിർദ്ദേശിക്കുന്ന ജോലി എളുപ്പമാണ്, ഞാൻ തരുന്ന ഭാരം ലഘുവുമാണ്.